നൽകണമേ. അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് പ്രതിഫലം നൽകണമേ. അങ്ങയുടെ പ്രവാചകന്മാരുടെ വിശ്വാസ്യത തെളിയട്ടെ. കർത്താവേ, അങ്ങയുടെ ജനത്തിന് അഹറോൻ നൽകിയ അനുഗ്രഹത്തിനൊത്ത് അങ്ങയുടെ ദാസരുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങാണ് യുഗങ്ങളുടെ ദൈവമായ കർത്താവെന്ന് ഭൂമിയിലുള്ള സകല ജനതകളും അറിയട്ടെ. ചിന്തയാണ് എല്ലാ പ്രവൃത്തികളുടെയും ആരംഭം, എല്ലാ ഉദ്യമവും ആലോചനയുടെ തുടർച്ചയാണ്. ചിന്ത ഹൃദയത്തിൽ വേരൂന്നിയിരിക്കുന്നു. അതിന് നാല് ശാഖകളുണ്ട്: നന്മയും തിന്മയും, ജീവനും മരണവും. നാവാണ് ഇവയുടെ നിയന്ത്രാതാവ്. മറ്റുള്ളവരെ ഉപദേശിക്കുന്ന സമർത്ഥന്മാരുണ്ട്. സ്വന്തം കാര്യത്തിൽ അവർ ബുദ്ധിശൂന്യരായി പെരുമാറുന്നു. വാചാലതയുള്ളവനും ശത്രുക്കളെ സമ്പാദിക്കാം. പട്ടിണിയാണ് അവന്റെ അനുഭവം. ഒന്നിലും ജ്ഞാനമില്ലാത്തതുകൊണ്ട് കർത്താവ് അവനെ അനുഗ്രഹിച്ചില്ല. തൻകാര്യത്തിൽ ജ്ഞാനിയായവന്റെ ജ്ഞാനം അവന്റെ വാക്കുകളിൽ ഒതുങ്ങും. ജ്ഞാനി സ്വന്തം ജനത്തെ ഉപദേശിക്കും. അവന്റെ വിവേകത്തിന്റെ ഫലം വിശ്വസനീയമാണ്. ജ്ഞാനിയുടെ മേൽ സ്തുതി കുന്നുകൂടും. കാണുന്നവരെല്ലാം അവനെ ഭാഗ്യവാൻ എന്ന് വിളിക്കും. മനുഷ്യന്റെ ദിനങ്ങൾ പരിമിതമാണ്. ഇസ്രായേലിന്റെ ദിനങ്ങൾ സംഖ്യാതീതവും. ജ്ഞാനി സ്വജനമധ്യേ ആദരം നേടും. അവന്റെ നാമം അനശ്വരമാകും. മകനെ, ജീവിച്ചിരിക്കുമ്പോൾ ആത്മശോധന നടത്തുക. ഹാനികരമായത് ചെയ്യരുത്. എല്ലാവർക്കും എല്ലാം നന്നല്ല. എല്ലാവരും എല്ലാം ആസ്വദിക്കുന്നുമില്ല. ആഡംബരത്തിൽ അതിരുകവിഞ്ഞ് അഭിനിവേശമരുത്. ഭക്ഷണത്തിൽ ആർത്തി കാണിക്കരുത്. അമിത ആഹാരം രോഗത്തിന് കാരണമാകുന്നു. അമിത ഭോജനം ദഹനക്ഷയം ഉണ്ടാക്കുന്നു. അമിത ഭോജനം അനേകരുടെ മരണത്തിനിടയാക്കിയിട്ടുണ്ട്. അത് നിയന്ത്രിക്കുന്നവനെ ദീർഘായുസ്സുണ്ടാകും. വൈദ്യനെ ബഹുമാനിക്കുക. നിനക്കവനെ ആവശ്യമുണ്ട്. കർത്താവാണ് അവനെ നിയോഗിച്ചത്. വൈദ്യന്റെ ജ്ഞാനം അത്യുന്നതിൽ നിന്ന് വരുന്നു. രാജാവ് അവനെ സമ്മാനിക്കുന്നു. വൈദ്യന്റെ വൈഭവം അവനെ ഉന്നതനാക്കുന്നു. മഹാന്മാർ അവനെ പ്രശംസിക്കുന്നു. കർത്താവ് ഭൂമിയിൽ നിന്ന് ഔഷധങ്ങൾ സൃഷ്ടിച്ചു. ബുദ്ധിയുള്ളവൻ അവയെ അവഗണിക്കുകയില്ല. അവിടുന്ന് വെള്ളത്തെ തടിക്കഷ്ണം കൊണ്ട് മധുരീകരിച്ച് തന്റെ ശക്തി വെളിപ്പെടുത്തിയില്ലേ? മനുഷ്യന്റെ അത്ഭുത കൃത്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന് അവിടുന്ന് മനുഷ്യർക്ക് സിദ്ധികൾ നൽകി. അത് മുഖേന അവൻ വേദനയകറ്റുകയും രോഗം സുഖമാക്കുകയും ചെയ്യുന്നു. ഔഷധ നിർമ്മാതാവ് അത് ഉപയോഗിച്ച് മിശ്രിതം ഉണ്ടാക്കുന്നു. അവിടുത്തെ പ്രവൃത്തികൾക്ക് അന്തമില്ല. ഭൂമുഖത്ത് അവിടുന്ന് ആരോഗ്യം വ്യാപിപ്പിക്കുന്നു. മകനെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക. അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. നീ തെറ്റുകൾ തിരുത്തി നേരായ മാർഗത്തിലേക്ക് തിരിയുകയും ഹൃദയത്തിൽ നിന്ന് പാപം കഴുകിക്കളയുകയും ചെയ്യുക. സുരഭിലെ ബലിയും സ്മരണാംശമായി നേർത്തമാവും സമർപ്പിക്കുക. കാഴ്ചവസ്തുക്കളിൽ കഴിവിനൊത്ത് എണ്ണ പകരുക. വൈദ്യന് അർഹമായ സ്ഥാനം നൽകുക. കർത്താവാണ് അവനെ നിയോഗിച്ചത്. അവനെ ഉപേക്ഷിക്കരുത്. അവനെ കൊണ്ട് നിനക്ക് ആവശ്യമുണ്ട്. വിജയം വൈദ്യന്റെ കൈകളിൽ സ്ഥിതി ചെയ്യുന്ന അവസരമുണ്ട്. രോഗം നിർണയിച്ച് സുഖപ്പെടുത്തി ജീവൻ രക്ഷിക്കാൻ അവിടുത്തെ അനുഗ്രഹത്തിന് വേണ്ടി അവനും കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. സൃഷ്ടാവിന്റെ മുമ്പിൽ പാപം ചെയ്യുന്നവന് വൈദ്യസഹായം തേടേണ്ടി വരും. മകനെ, മരിച്ചവനെ ഓർത്ത് കരയുക. കഠിനവേദന കൊണ്ടെന്ന പോലെ വിലപിക്കുക. അവന്റെ മൃതദേഹം സമർഹമായി സംസ്കരിക്കുക. അതിലുദാസീനത കാണിക്കരുത്. നിന്റെ കരച്ചിൽ വേദനാപൂർണം, വിലാപം തീഷ്ണതയുള്ളതുമായിരിക്കട്ടെ. ആരും ആക്ഷേപിക്കാതിരിക്കാൻ അവന്റെ യോഗ്യതയ്ക്ക് അനുസൃതം ഒന്നോ രണ്ടോ ദിവസം ദുഃഖം ആചരിക്കുക. പിന്നെ ആശ്വസിക്കുക. ദുഃഖം മരണത്തിൽ കലാശിക്കുന്നു. ഹൃദയവേദന ശക്തി കെടുത്തുന്നു. വിനാശത്തിൽ ദുഃഖം ശമിക്കുകയില്ല. ദരിദ്രന്റെ ജീവിതം ഹൃദയഭാരം നിറഞ്ഞതാണ്. നിന്റെ ഹൃദയം ദുഃഖത്തിന് അധീനമാകരുത്. ജീവിതാന്തമോർത്ത് അതിനെ അകറ്റിക്കളയുക. തിരിച്ചു വരവ അസാധ്യമെന്ന് ഓർക്കുക. മരിച്ചവർക്ക് നീ ഒരു നന്മയും ചെയ്യുന്നില്ല, നിന്നെ തന്നെ ഉപദ്രവിക്കുകയാണ്. എന്റെ അവസാനം അനുസ്മരിക്കുക, നിന്റേതും അപ്രകാരം തന്നെ. ഇന്നലെ ഞാൻ, ഇന്ന് നീ. മരിച്ചവൻ വിശ്രമിക്കുമ്പോൾ അവനെ കുറിച്ചുള്ള സ്മരണയും അവസാനിക്കട്ടെ. അവന്റെ ആത്മാവ് വേർവിട്ട് കഴിയുമ്പോൾ ആശ്വസിക്കുക. തെളിഞ്ഞാകാശവിധാന സ്വർഗീയ ഔന്നത്യത്തിന്റെ അഭിമാനമാണ് സ്വർഗം. എത്ര മഹനീയ ദൃശ്യമാണ്! അത്യുന്നതന്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണെന്ന് ഉദിച്ചേരുന്ന സൂര്യൻ പ്രഘോഷിക്കുന്നു. മധ്യാഹ്നത്തിൽ അത് ഭൂമിയെ വരട്ടുന്നു. അതിന്റെ അത്യുഗ്രമായ ചൂട് സഹിപ്പാൻ ആർക്ക് കഴിയും? ചൂള ജ്വലിപ്പിക്കുന്നവൻ എരിയുന്ന ചൂടിൽ ജോലി ചെയ്യുന്നു. സൂര്യനാകട്ടെ അതിന്റെ മൂന്നിരട്ടി ചൂടിലാണ് പർവ്വതങ്ങളെ ദഹിപ്പിക്കുന്നത്. അത് അഗ്നിശരങ്ങൾ ചൊരിയുന്നു, ഉജ്ജ്വല രശ്മികൾ കൊണ്ട് കണ്ണഞ്ചിക്കുന്നു. ഇത് സൃഷ്ടിച്ച കർത്താവ് ഉന്നതനാണ്. അവിടുത്തെ കൽപ്പനയിൽ അത് ഗതിവേഗം കൂട്ടുന്നു. യഥാസമയം സ്വധർമ്മം അനുഷ്ഠിക്കാൻ ചന്ദ്രനെയും അവിടുന്ന് സൃഷ്ടിച്ചു. കാലം നിർണയിക്കാനും ശാശ്വതമായ അടയാളമായിരിക്കാനും തന്നെ ഉത്സവ ദിനങ്ങൾ ചന്ദ്രനെ നോക്കി നിർണയിക്കുന്നു. പൂർണതയിൽ എത്തിയിട്ട് ക്ഷയിക്കുന്ന വെളിച്ചമാണത്. അത്ഭുതകരമായി വളരുന്ന ചന്ദ്രകലയെ അടിസ്ഥാനമാക്കി മാസങ്ങൾക്ക് പേരു നൽകുന്നു. ആകാശ സൈന്യങ്ങളുടെ പ്രകാശ ഗോപുരമാണത്. നക്ഷത്രങ്ങളുടെ ശോഭ ആകാശത്തിന്റെ സൗന്ദര്യമാകുന്നു. കർത്താവിന്റെ ഉന്നതങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന അലങ്കാര നിരയും പരിശുദ്ധന്റെ കൽപ്പനയാൽ അവേദാസ്ഥാനം നിലകൊള്ളുന്നു. അവ ഒരിക്കലും കണ്ണു ചിമ്മുന്നില്ല. ശോഭയാൽ അഴകുറ്റ മഴവില്ലിനെ നോക്കി അതിന്റെ സൃഷ്ടാവിനെ സ്തുതിക്കുവീൻ. മനോഹരമായ ചാപം കൊണ്ട് അത് ആകാശത്തെ വലയം ചെയ്യുന്നു. അത്യുന്നതന്റെ കരങ്ങളാണ് അത് കുലച്ചിരിക്കുന്നത്. അവിടുന്ന് തന്റെ കൽപ്പനയാൽ ഹിമവാദം അയക്കുന്നു. തന്റെ വിധിയുടെ മിന്നൽ പിണരുകളെ ധ്വരിപ്പിക്കുന്നു. അങ്ങനെ സംഭരണശാലകൾ തുറന്ന് മേഘങ്ങൾ പക്ഷികളെ പോലെ പറക്കുന്നു. തന്റെ മഹത്വത്താൽ അവിടുന്ന് മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടി ആലിപ്പഴങ്ങളായി നുറുക്കുന്നു. അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ പർവ്വതങ്ങൾ വിറകൊള്ളുന്നു. അവിടുന്ന് ഇച്ഛിക്കുമ്പോൾ തെക്കൻ കാറ്റ് വീശുന്നു. മേഘഗർജനം കൊണ്ട് അവിടുന്ന് ഭൂമിയെ ശാസിക്കുന്നു. വടക്കൻ കാറ്റും ചുഴലിക്കാറ്റും കൊണ്ടും ശാസിക്കുന്നു. പറന്നിറങ്ങുന്ന പക്ഷികളെ പോലെ അവിടുന്ന് മഞ്ഞു വിതറുന്നു. വിട്ടുകിളിപ്പറ്റം പോലെ അത് ഇറങ്ങി വരുന്നു. അതിന്റെ വെണ്മ കണ്ണഞ്ചിക്കുന്നതാണ്. അത് വീഴുന്നത് കണ്ട് മനസ്സ് വിസ്മയഭരിതമാകുന്നു. അവിടുന്ന് ഭൂമിയിൽ ഉപ്പുപോലെ തുഷാരം വിതറുന്നു. ഉറയുമ്പോൾ അത് കൂർത്ത മുള്ളുപോലെയാകുന്നു. തണുത്ത വടക്കൻ കാറ്റ് വീശി ജലോപരിതലം മഞ്ഞുകെട്ടയാകുന്നു. ജലാശയങ്ങളുടെ മുകളിൽ അത് പൊങ്ങിക്കിടക്കുകയും ജലം അതിനെ പടച്ചട്ട പോലെ അണിയുകയും ചെയ്യുന്നു. പർവ്വതങ്ങൾ ചൂടുകൊണ്ട് ദഹിക്കുകയും മരുഭൂമി വരളുകയും സസ്യങ്ങൾ അഗ്നി കൊണ്ടെന്ന പോലെ വാടിക്കരിയുകയും ചെയ്യുന്നു. എന്നാൽ മൂടൽ മഞ്ഞ് എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നു. മഞ്ഞ് പ്രത്യക്ഷമാകുമ്പോൾ ചൂട് ശമിച്ച് ഉന്മേഷമുണ്ടാക്കുന്നു. അത്യഗാധത്തെ നിശ്ചലമാക്കി അതിൽ ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത് അവിടുത്തെ നിശ്ചയമാണ്. സമുദ്രസഞ്ചാരികൾ അതിലെ അപകടങ്ങളെ പറ്റി സംസാരിക്കുന്നു. നാം അത് കേട്ട് വിസ്മയിക്കുന്നു. അസാധാരണവും അത്ഭുതകരവുമായ സൃഷ്ടികൾ അതിലുണ്ട്. എല്ലാത്തരം ജീവജാലങ്ങളും അതികായങ്ങളായ സമുദ്രസത്വങ്ങളും അതിലുണ്ട്. സ്വന്തം ശക്തിയാൽ അവിടുന്ന് ലക്ഷ്യം പ്രാപിക്കുന്നു. അവിടുത്തെ വചനത്താൽ എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നു. എത്ര പറഞ്ഞാലും മുഴുവനാവുകയില്ല. എല്ലാറ്റിന്റെയും സാരമിതാണ്. അവിടുന്നാണ് സർവവും. അവിടുത്തെ പ്രകീർത്തിക്കാൻ എവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക? എല്ലാ സൃഷ്ടികളെയും കാൾ അവിടുന്ന് ഉന്നതമാണ്. കർത്താവ് ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നു. അവിടുന്ന് അത്യുന്നതനോ അവിടുത്തെ ശക്തി അത്ഭുതകരവുമാണ്. എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുകയും അവിടുന്ന് അതിനുപരിയാണ്. സർവശക്തിയോടും കൂടെ കർത്താവിനെ പുകഴ്ത്തുവേൻ. തളർന്നു പോകരുത്. എത്ര പുകഴ്ത്തിയാലും പരിധിയിലെത്തുകയില്ല. ആര് അവിടുത്തെ കണ്ടിട്ടുണ്ട്? ആർക്ക് അവിടുത്തെ വർണ്ണിക്കാൻ കഴിയും? ആർക്ക് അവിടുത്തെ വേണ്ട വിധം പുകഴ്ത്താൻ കഴിയും? ഇവയേക്കാൾ മഹത്തായ നിരവധി കാര്യങ്ങൾ നമുക്ക് അജ്ഞാതമായി വർത്തിക്കുന്നു. അവിടുത്തെ ഏതാനും സൃഷ്ടികൾ മാത്രമേ നാം ദർശിച്ചിട്ടുള്ളൂ. എല്ലാം സൃഷ്ടിച്ചത് കർത്താവാണ്. തന്റെ ഭക്തർക്ക് അവിടുന്ന് ജ്ഞാനം പ്രദാനം ചെയ്യുന്നു. നമുക്കിപ്പോൾ മഹത്തുകളുടെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും തലമുറക്രമത്തിൽ പ്രകീർത്തിക്കാം. കർത്താവ് ആദ്യം മുതൽ തന്നെ തന്റെ പ്രതാപവും മഹത്വവും അവർക്ക് ഓഹരിയായി നൽകി. രാജാക്കന്മാരും കീർത്തിയുറ്റ ബലശാലികളും ജ്ഞാനത്താൽ ഉപദേശം നൽകിവരും. പ്രവാചകന്മാരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ആലോചനകളാലും നിയമപരിജ്ഞാനത്താലും ജനത്തിനെ നേതൃത്വം കൊടുത്തുവരും. വിവേകപൂർവമായ ഉപദേശം നൽകിവരും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ചിലർ സംഗീതജ്ഞന്മാരും കവികളുമായിരുന്നു. വിഭവ സമൃദ്ധിയുള്ളവരും സ്വസ്ഥതകളിൽ സമാധാനപൂർവം വസിച്ചവരുമാണ് ചിലർ. ഇവർ തങ്ങളുടെ തലമുറകളിൽ ബഹുമാനിതരും കാലത്തിന്റെ മഹിമയും ആയിരുന്നു. ജനങ്ങൾ പ്രകീർത്തിച്ച പ്രസിദ്ധരാണ് ചിലർ. സ്മരണയെ അവശേഷിപ്പിക്കാതെ മാഞ്ഞുപോയവരുമുണ്ട്. ജീവിക്കുകയോ ജനിക്കുകയോ പോലുമോ ചെയ്തില്ലെന്ന് തോന്നുമാറ അവർ മൺമറഞ്ഞു. അവരുടെ മക്കളും അങ്ങനെ തന്നെ. എന്നാൽ അവർ കാരുണ്യമുള്ളവരായിരുന്നു. അവരുടെ സൽപ്രവൃത്തികൾ വിസ്മരിക്കപ്പെട്ടിട്ടില്ല. അവരുടെ ഐശ്വര്യം അവരുടെ പിൻഗാമികളിലും അവരുടെ അവകാശം മക്കളുടെ മക്കളിലും നിലനിൽക്കും. അവരുടെ സന്തതികൾ ഉടമ്പടികൾ പാലിക്കും. അവരുടെ മക്കളും അവയ്ക്ക് വേണ്ടി നിലകൊള്ളും. അവരുടെ ഭാവി തലമുറകൾ എന്നേക്കും നിലനിൽക്കും. അവരുടെ പ്രതാപം മാഞ്ഞു പോവുകയില്ല. അവർ സമാധാനത്തിൽ സംസ്കരിക്കപ്പെട്ടു. അവരുടെ പേര് തലമുറകൾ തോറും നിലനിൽക്കും. അവരുടെ വിജ്ഞാന ജനതകൾ പ്രഘോഷിക്കും. സമൂഹം അവരെ പ്രകീർത്തിക്കുകയും ചെയ്യും. ഹാനോക്ക് കർത്താവിനെ പ്രീതിപ്പെടുത്തി. അവൻ ഉന്നതത്തിലേക്ക് സമൂഹിക്കപ്പെട്ടു. എല്ലാ തലമുറകൾക്കും അവൻ അനുതാപത്തിന്റെ മാതൃകയാണ്. നോഹ തികഞ്ഞ നീതിമാനായിരുന്നു. വിനാശത്തിന്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു അവൻ. അങ്ങനെ ജലപ്രളയത്തിന് ശേഷം ഭൂമിയിൽ ഒരു ഭാഗം നിലനിന്നു. മർത്യകുലം ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ലെന്ന നിത്യമായ ഉടമ്പടി അവനുമായി ചെയ്യപ്പെട്ടു. അനേക ജനതകളുടെ പൂർവപിതാവായിരുന്നു അബ്രഹാം. മഹത്വത്തിൽ അവന് സമനായി ആരുമില്ല. അവൻ അത്യുന്നതന്റെ നിയമം പാലിക്കുകയും അവിടുന്ന് അവനുമായി ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു. അവൻ സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിച്ചു. പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ വിശ്വസ്തത തെളിയിച്ചു. അതിനാൽ അവന്റെ സന്തതി വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് കർത്താവ് അവനോട് ശപഥം ചെയ്തു. ഭൂമിയിലെ മണൽത്തിരി പോലെ അവനെ വർദ്ധിപ്പിക്കുമെന്നും അവന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പെരുകുമെന്നും. അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും മഹാനദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവകാശമാക്കാൻ ഇടവരുത്തുമെന്നും അവനെ വാഗ്ദാനം ലഭിച്ചു. ഇസഹാക്കിനും പിതാവായ അബ്രഹാം മൂലം അതേ വാഗ്ദാനം നൽകപ്പെട്ടു. എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും യാക്കോബിന്റെ ശിരസിൽ അവിടുന്ന് വെച്ചു. അവിടുന്ന് അവനെ അംഗീകരിച്ച് പൈതൃകാവകാശം നൽകി. അവിടുന്ന് ഓഹരി നിശ്ചയിച്ചത് 12 ഗോത്രങ്ങൾക്കായി ഭാഗിച്ചു കൊടുത്തു. യാക്കോബിന്റെ സന്തതികളിൽ നിന്ന് കാരുണ്യവാനായൊരുവിനെ കർത്താവ് ഉയർത്തി. അവൻ ജനത്തിന് സുസമ്മതനായി ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് അവൻ പാത്രമായി. അവൻ എത്രേ ഭാഗ്യസ്മരണാർഹനായ മോശ. അവിടുന്ന് അവനെ മഹത്വത്തിൽ ദൈവദൂതന്മാർക്ക് സമനാക്കി. ശത്രുക്കൾക്ക് ഭയകാരണമാകത്തക്ക വിധം അവനെ ശക്തനാക്കി. അവൻ അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അടയാളങ്ങൾ പിൻവലിച്ചു. രാജാക്കന്മാരുടെ സന്നിധിയിൽ കർത്താവ് അവനെ സമുന്നതനാക്കി. അവിടുന്ന് തന്റെ ജനത്തിനു വേണ്ടിയുള്ള കൽപ്പനകളവനെ ഏൽപ്പിക്കുകയും തന്റെ മഹത്വത്തിന്റെ ഭാഗികമായ ദർശനം അവനെ നൽകുകയും ചെയ്തു. വിശ്വസ്തയും സൗമ്യതയും കൊണ്ട് അവിടുന്ന് അവനെ വിശുദ്ധീകരിച്ചു. എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്ന് അവനെ തിരഞ്ഞെടുത്തു. തന്റെ സ്വരം അവിടുന്ന് അവനെ കേൾപ്പിച്ചു. ഇരുണ്ട മേഘങ്ങളുള്ളിലേക്ക് അവിടുന്ന് അവനെ നയിച്ചു. മുഖാഭിമുഖം കൽപ്പനകൾ ജീവന്റെ വിജ്ഞാനത്തിന്റെ നിയമം അവിടുന്ന് നൽകി. യാക്കോബിനെ തന്റെ ഉടമ്പടിയും ഇസ്രായേലിനെ തന്റെ നീതി അഭ്യസിപ്പിക്കേണ്ടത് തന്നെ. ലേവി ഗോത്രജനും മോശയുടെ സഹോദരനും അവനെ പോലെ തന്നെ വിശുദ്ധനുമായ അഹ്റോനെ അവിടുന്ന് ഉയർത്തി അവിടുന്ന് അവനുമായി നിത്യമായി ഉടമ്പടി ചെയ്യുകയും ജനത്തിന്റെ പൗരോഹിത്യം അവനെ നൽകുകയും ചെയ്തു. വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് അവിടുന്ന് അവനെ അനുഗ്രഹിച്ചു. മഹിമേറിയ മേലങ്കി അവനെ അണിയിച്ചു. മഹിമയുടെ പൂർണത അവിടുന്ന് അവനെ അണിയിച്ചു. അധികാര ചിഹ്നങ്ങൾ നൽകി അവിടുന്ന് അവനെ ശക്തനാക്കി. കാൽച്ചട്ടയും നീണ്ട അങ്കിയും ഏഫോദും അവന് നൽകി. അങ്കിക്ക് ചുറ്റും മാതള നാരങ്ങയും ദേവാലയത്തിൽ തന്റെ ആഗമനത്തെ അറിയിക്കാൻ നടക്കുമ്പോൾ ശബ്ദമുണ്ടാകുന്ന ധാരാളം സ്വർണമണികളും തുന്നിച്ചേർത്തു പാറയ്ക്കുമോ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 18-36 മുതൽ. ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ നടുവിൽ നിന്നു നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അവർ ഞെട്ടി ഭയപ്പെട്ട ഒരു ഭൂതത്തെ കാണുന്നുവെന്ന് അവർക്ക് തോന്നി. അവൻ അവരോട് നിങ്ങൾ കലങ്ങുന്നതെന്ത്? നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നതുമെന്ത്? ഞാൻ തന്നെ ആകുന്നുവെന്ന് എന്റെ കൈയും കാലും നോക്കി അറിവീൻ. എന്നെ തൊട്ടു നോക്കുവീൻ. എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയുമില്ലല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ കൈയും കാലും ഒരേ കാണിച്ചു. അവർ സന്തോഷത്താൽ വിശ്വസിക്കാതെ അതിശയിച്ചു നിൽക്കുമ്പോൾ അവരോട് തിന്നുവാൻ വല്ലത് ഇവിടെ നിങ്ങളുടെ പക്കലുണ്ടോ എന്ന് ചോദിച്ചു. അവർ ഒരു ഖണ്ഡം വറുത്ത മീനും തേൻകെട്ടി അവന് കൊടുത്തു. അത് അവൻ വാങ്ങി അവർ കാണിക്കെ തിന്നു. പിന്നെ അവൻ അവരോട് ഇതാകുന്നു നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഒക്കെ നിവർത്തിയാകണമെന്ന് എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരെന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും എരിശിലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണമെന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേലയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീനെന്നും അവരോട് പറഞ്ഞു. അനന്തരം അവൻ അവരെ ബഥാന്യയോളം കൂട്ടിക്കൊണ്ടുപോയി കൈയുയർത്തി അവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിക്കയിൽ അവൻ അവരെ വിട്ടുപിരിഞ്ഞു സ്വർഗാരോഹണം ചെയ്തു. അവർ അവനെ നമസ്കരിച്ചു. മഹാസന്തോഷത്തോടെ യെരുശലേമിലേക്ക് മടങ്ങിച്ചെന്നു. എല്ലായ്പ്പോഴും ദൈവാലയത്തിൽ ഇരുന്ന് ദൈവത്തെ വാഴ്ത്തിപ്പോന്നു പാറയ്ക്കുമോ.
പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. ആദ്യ മുതലെന്നേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നബുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ശാന ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്ന ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത് വെസ്റ്റ് വജ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഒരു ബുധനാഴ്ചയോട് പ്രഭാതം സമയത്തിന്റെ ദൈവമുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് ദൈവാനുഗ്രഹങ്ങളെ യാചിപ്പാനും വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും ദൈവം നൽകുന്ന അതിശയകരമായ നടത്തിപ്പിനെ ഓർത്ത് നന്ദിയോട് സ്തുതി കരയേറ്റുവാനും പ്രതികൂലതകളും പ്രതിബന്ധങ്ങളും നിറഞ്ഞ ഈ ലോകത്തിൽ സ്വസ്ഥതയോടും സമാധാനത്തോടും പ്രയാസങ്ങളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകത്തക്കവണ്ണം ആത്മീയ ഊർജം പ്രാപിപ്പാനുമൊക്കെ ഈ പ്രഭാതം ധന്യമാക്കി തീർക്കുന്ന നമ്മുടെ കർത്താവിനെ ഹൃദയപൂർവ്വം നമുക്ക് സ്തുതിക്കാം. ശുശ്രൂഷയിൽ ആരംഭം കുറിക്കുകയും ഇപ്പോൾ നയിക്കുകയും ചെയ്യുന്ന പിതാക്കന്മാരെ ആദരവോടെ സ്മരിക്കുന്നു. സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠയും പ്രത്യേക വന്നി മാമനച്ചൻ, പി സി വർഗീസച്ചൻ, ബിജോയി അച്ഛൻ, ഐസക്കച്ചൻ, എല്ലാ വൈദിക ശ്രേഷ്ഠയും ആദരവോടെ ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയുടെ ഭാഗമാകുന്ന എല്ലാ വിശ്വാസികളെയും വീണ്ടും ദൈവകരങ്ങളിലെ താഴ്മയോട് സമർപ്പിക്കുകയും നമ്മുടെ ഈ കൂട്ടായ്മ അനുഗ്രഹത്തിന് നിദാനമായി തീരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണമേ. പ്രത്യേകാൽ പരിശുദ്ധമായ സ്വർഗാരോഹണ പെരുന്നാൾ ആഘോഷിക്കത്തക്കവണ്ണം നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ഈ ദിനങ്ങളില് എപ്പോഴും ആ ദൈവീകമായ കരുതൽ നമുക്ക് വിവിധ തലങ്ങളിൽ ഉണ്ടാകുന്നതിന്റെ കൂടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയും അതിന്റെ മുഖാന്തരമായി തീരണമേ എന്ന് ദൈവമുമ്പാകെ താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് സുവിശേഷ ഗീതങ്ങളിലെ 182-ാമത്തെ ഏറ്റവും പഴയ ഗീതം നമുക്ക് സമർപ്പിക്കാം. സുവിശേഷതകളിലെ 182-ാമത്തെ ഗീതം. എൻ യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ, തന്റെ മാധുര്യമേറിടും നാമമതെ സ്തുതി ഗീതങ്ങൾ പാടിടും ഞാൻ എന്നാലപിക്കുന്ന ഗീതം. എന്നേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ, എന്നേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ, തന്റെ മാധുര്യമേറിടും നാമമാതെ സ്തുതി ഗീതങ്ങൾ പാടിടും ഞാൻ, തന്റെ മാധുര്യമേറിടും നാമമാതെ സ്തുതി ഗീതങ്ങൾ പാടിടും ഞാൻ, കണ്ണുനീരവൻ തുടച്ചിടുമേ കരുണയിൻ കരം നീട്ടിടുമേ, കണ്ണുനീരവൻ തുടച്ചിടുമേ കരുണയിൻ കരം നീട്ടിടുമേ, എന്റെ കാൽവറിദായകനേശുബാധി എന്റെ പാപങ്ങളകറ്റിടുവാൻ, എന്റെ കാൽവറി നായകനേശുബാധി എന്റെ പാപങ്ങളകറ്റിടുവാൻ, എന്നേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ, തന്റെ മാധുര്യമേറിടും നാമമാതെ സ്തുതി ഗീതങ്ങൾ പാടിടും ഞാൻ, തന്റെ മാധുര്യമേറിടും നാമമാതെ സ്തുതി ഗീതങ്ങൾ പാടിടും ഞാൻ, പരനൻ വിളി കേട്ടിടുമ്പോ പരമാനന്ദം ലഭിച്ചിടുമേ, പരനൻ വിളി കേട്ടിടുമ്പോ പരമാനന്ദം ലഭിച്ചിടുമേ, എന്റെ ആകൃത്യങ്ങളൊക്കെയുമാവൻ കൃപയാൽ അതിവേഗമാകത്തിടുമേ, എന്റെ ആകൃത്യങ്ങളൊക്കെയുമാവൻ കൃപയാ അതിവേഗമാകത്തിടുമേ, എന്നേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ, തന്റെ നാധുര്യമേറിടും നാമമാതെ സ്തുതി ഗീതങ്ങൾ പാടിടും ഞാൻ, തന്റെ മാധുര്യമേറിടും നാമമാതെ സ്തുതി ഗീതങ്ങൾ പാടിടും ഞാൻ.
പിതാവും പുത്രനും പരിശുദ്ധവായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനുമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ സുഷളും പ്രാർത്ഥനയും കൈകൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, ദുഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായി അടിയാരോട് കരുണ ചെയ്യുന്ന മശിഹരാജാവേ നിനക്ക് സ്തുതി. പാറയ്ക്കുമോർ ദുർഘസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പിന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ഇനിയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നുവന്നേക്കുന്നതിനൊക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരവിളമായ കർത്താവ് യേശുവിശയാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാമർത്ത മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദേവൻപുരാനെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
രക്ഷിതാവായ ശമിശിയ സ്വർഗത്തിലേക്കുള്ളതിന്റെ കരേറ്റത്തിന്റെ ദിവസം നടത്തപ്പെട്ടതാകുന്നു. ഞാൻ തരുമ്പോ എല്ലാവരെയും എന്റെ അടുക്കിലേക്ക് ആകർഷിക്കുമെന്ന് വാഗ്ദത്തം ചെയ്തതിനായ മെസ്സിയ തമ്പുരാനെ, പാപങ്ങളുടെ അകത്തു നിന്ന് ഞങ്ങളെ കയറ്റണമേ. സ്വർഗത്തിലേക്കുള്ള നിന്റെ കരയേറ്റത്തെ മാലാഖമാരുടെ കൂട്ടങ്ങൾ നിനക്ക് സ്തുതി പാടിയതുപോലെ നിന്നെ സ്തുതിച്ച വീഴ്ത്തുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്ത്രീഹന്മാരെ സൈത്തുലോകത്തിലേക്ക് കൂട്ടിയും തൃക്കൈകൾ ഉയർത്തി വാഴ്ത്തിയും അവരെ അകൽക്രിസ്തായുടെ വഞ്ചനയോടെ യുദ്ധം ചെയ്യുവാൻ അവർക്ക് ശക്തി നൽകുകയും ചെയ്തുവനായ കർത്താവേ, നിന്റെ സഭയെ തൃക്കൈ നീട്ടി അനുഗ്രഹിക്കുകയും ദുഷ്ടനെ ജയിപ്പാനായിട്ട് ശക്തി കൊടുക്കുകയും ചെയ്യണമേ. അതിൽ നിന്ന് തർക്കങ്ങളെയും വേദവിപരീതങ്ങളെയും നീക്കിക്കളയണമേ. രോഗികൾക്ക് സൗഖ്യവും പാപികൾക്ക് മോചനവും നൽകണമേ. നിന്റെ ദൈവിക മഹത്വത്തിൽ കതിരുകളാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. പണ്ണിക്കപ്പെടാതല്ലാത്ത സന്തോഷങ്ങളുടെ സ്ഥലമായും അഴിവില്ലാത്തമായ പെരുന്നാളിനെ നിന്നെ സ്തുതിക്കുന്നവരായ ശുദ്ധിമാന്മാരുടെ കൂട്ടങ്ങളിലേക്ക് ഞങ്ങളെ നീ ചേർക്കണമേ. ലോകത്തിനടുത്ത് ഉയർത്ത വിചാരങ്ങളിൽ നിന്നും ഞങ്ങളുടെ നിരൂപണങ്ങളെയും ബോധങ്ങളെയും സ്വർഗീയ കാര്യങ്ങളിലേക്ക് എന്ന് ഉയർത്തണമേ. നീ ഞങ്ങളുടെ ഉള്ളിൽ പ്രവേശിച്ച് വസിക്കുകയും ചെയ്യണമേ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, മഹത്വങ്ങളുടെ രാജാവ് പ്രവേശിക്കട്ടെ എന്ന് മാലാഖമാർ അട്ടഹസിച്ചതുപോലെ ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളോടെ അട്ടഹസിച്ച് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടും ഘോഷത്തോടും നിന്നെ കൈക്കൊള്ളുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. നിന്റെ സഹായങ്ങളാൽ ഞങ്ങളുടെ പരദേശവാസത്തിന്റെ ഈ കാലത്തെ സകല ദുഃഖങ്ങളിൽ നിന്നും പിടകളിൽ നിന്നും ഒഴിച്ച് കാത്തുരക്ഷിച്ചുകൊള്ളണമേ. ആയത് ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധരോഗായിക്ക് സ്തുതി സ്തോത്രം കരയേറ്റുവാനായിട്ട് തന്നെ ഹോശേബകുല സുബാൻ മീൻ. ആമീൻ.
പിതൃത്വ പരിശുദ്ധാത്മാവിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ആരാധരണീയരായ വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളെ, ആമുഖത്തിൽ ഉറപ്പിച്ചതുപോലെ വീണ്ടും സമയത്ത് തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാ ബുധനാഴ്ചയും പോലെ ഈ ബുധനാഴ്ചയും നമ്മെ നിരന്തരം നടത്തുന്ന കർത്തൃസന്നിധിയിൽ ഏറ്റവും മനസ്സോടുകൂടി അടുത്തു വന്ന് അനുനിമിഷം ആ കരുതലിനെയും സ്നേഹത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ മഹത്വപ്പെടുത്തി ആ കൃപയിൽ സങ്കേതപ്പെട്ട് ആ വിശുദ്ധിയിൽ ബലപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് ദൈവം ചൊരിഞ്ഞു തന്ന കൃപയോർത്ത് നന്ദിയോട് സ്തുതിക്കാം. സമായിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭയത്തോടും ദൈവാശ്രയ ബോധത്തോടും അനുഗ്രഹിക്കപ്പെട്ട ഈ ശുശ്രൂഷയുടെ ഭാഗമായി സന്നിധ പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവമേ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവം മുമ്പാകെ പ്രാർത്ഥിക്കാം. നമുക്ക് ചുറ്റും കണ്ണോടിക്കുമ്പോൾ നിരന്തരം നാം കേൾക്കുന്ന അസ്വസ്ഥതകളുടെയും നൊമ്പരങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും രോഗങ്ങളുടെയും ഒക്കെ വാർത്തകൾ അറിവുകൾ നമ്മെ ഭയപ്പെടുത്തുന്നതാണെങ്കിലും അതിഭീകരമായ ഭയത്തിന്റെ മധ്യത്തിൽ നെഞ്ചുവിരിച്ച് ജീവിക്കത്തക്കവണ്ണം ദൈവം നൽകിയിരിക്കുന്ന ആത്മീയ കരുത്തിനെ ഓർത്ത് നമുക്ക് ദൈവത്തോട് സ്തുതിക്കാം. 46-ാം സങ്കീർത്തനം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഏത് പ്രയാസങ്ങൾ കൂടി കടന്നു പോകുമ്പോഴും എത്ര കണ്ട് നമ്മുടെ കഴിവ് കൊണ്ടോ പ്രതീക്ഷിക്കുന്ന ആളുകളുടെ ബലം കൊണ്ടൊന്നും പലപ്പോഴും നമ്മളെ സഹായിക്കാൻ കഴിയാത്ത നിമിഷങ്ങളിലൊക്കെ ആ സങ്കേതങ്ങളിൽ അഭയം പ്രാപിക്കുമ്പോൾ വളരെ അത്ഭുതകരമായ ബലവും ശക്തിയും പ്രതീക്ഷയും പ്രത്യാശയും നൽകി നമ്മളെ വഴി നടത്തുന്ന തമ്പുരാനെ നമുക്ക് ഹൃദയപൂർവ്വം സ്തുതിക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും ചെയ്യാം. മുമ്പാകെ അർപ്പിക്കുന്ന ഈ ശുശ്രൂഷകളൊക്കെ ദൈവമേ സ്വീകരിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രത്യേകമായി ഇന്നത്തെ നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്ക് അറിയാം. നമ്മള് 26-ാം തീയതി സ്വർഗാരോഹണ പെരുന്നാള് നമ്മൾ ആഘോഷിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ കർത്താവിന്റെ മനുഷ്യാവതാര ശുശ്രൂഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ടാണ് തന്റെ സ്വർഗാരോഹണ പെരുന്നാളിനെ നമ്മൾ കാണുക. കർത്താവിന്റെ മനുഷ്യാവതാര ശരീരത്തോടു കൂടിയുള്ള ഈ ലോകത്തിലെ പ്രവർത്തനം പൂർത്തീകരിക്കപ്പെടുന്നത് തന്റെ പുനരുത്ഥാനത്തോടുകൂടിയല്ല, മരിച്ച് പുനരുത്ഥാനം ചെയ്തതിനു ശേഷവും തന്റെ ശാരീരികമായ ശുശ്രൂഷ പര്യവസാനിക്കുന്നില്ല. അതവസാനിക്കുന്നത് ഒരു താൽക്കാലികമായ ഒരു ശമനം ഉണ്ടാകുന്നത് ഈ സ്വർഗാരോഹണ പെരുന്നാളോടുകൂടിയാണ്. നമുക്ക് വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം പുനരുത്ഥാനം ചെയ്ത കർത്താവ് താൻ മരിക്കുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നോ അതേ അവസ്ഥയിൽ പുനരുത്ഥാനം ചെയ്തതിനു ശേഷവും തന്റെ ശിഷ്യന്മാർക്കൊപ്പം നടക്കുകയും വീണ്ടും പഴയ പോലെ അവരെ ശക്തീകരിക്കുകയും ഭയത്തിലും പ്രയാസത്തിലും വിറയിലുമായിരുന്ന അവരുടെ മനസ്സിൽ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും മരണത്തിന് അപ്പുറമുള്ളൊരു ജീവിതമുണ്ടെന്നും ഒരു പുനരുത്ഥാനമുണ്ടെന്നും അതൊരു സാധാരണ ജീവിതം പോലെ തന്നെയാണെന്നുള്ള ഒരു ബോധ്യം അവർക്ക് നൽകി തന്റെ സാന്നിധ്യം അവരെ കൂടുതൽ ശക്തീകരിച്ചു. ആ ഒരു തിരിച്ചറിവാണ് പെന്തിക്കോസ്തയ്ക്ക് കാത്തിരിക്കുവാനും അതിനുശേഷം തങ്ങൾക്ക് മരിച്ചതിനു ശേഷം പുനരുത്ഥാനം ചെയ്തതിനു ശേഷവും ഞങ്ങൾക്കൊപ്പം നടന്ന ക്രിസ്തുവിനെ പ്രഘോഷിക്കാനും ഒക്കെ അവരെ ഇടയാക്കി തീർത്തത് ആ ഒരു വലിയ പെരുന്നാളാണ്. ആ ഒരു വലിയ പെരുന്നാളിന്റെ ഓർമ്മയാണ് നമ്മൾ നാളെ നടത്തുന്നത്. ഇന്ന് പല പള്ളികളിലും ഇന്ന് വൈകിട്ട് ഏറ്റവും പ്രാധാന്യത്തോടു കൂടിയുള്ള ആ ഒരു വിശുദ്ധ കുർബാന ശുശ്രൂഷയൊക്കെ ഉണ്ട്. ഈ എന്തിനാണ് ഇതൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ആ ഒരു സത്യത്തിലേക്ക് അടുത്തു വരുവാനും ലോകം ക്രിസ്തുവിന്റെ സുവിശേഷത്തെയും ക്രിസ്തുവിന്റെ സാന്നിധ്യത്തെയും ഒക്കെ ചെറുതാക്കി കാണിക്കുവാൻ തക്ക ഓണം പിശാജ് വെമ്പുമ്പോഴും ലോകം നൽകുന്ന പിശാജിന്റെ അറിവിൽ കൂടി ലോകം നൽകുന്ന അറിവുകളെ ത്യജിച്ചുകൊണ്ട് നമുക്ക് ഉള്ളിൽ കിട്ടിയ ആത്മീയ വെട്ടമനുസരിച്ച് ക്രിസ്തുവിനെ പ്രഘോഷിച്ച് ഈ ജീവിതം അവസാനിപ്പിക്കുവാനും തലമുറകൾ പകർന്നു കൊടുക്കുവാനും ഒക്കെ ഇടയാകണമേ എന്നുള്ള ഒരു ചിന്ത, സത്യം നമ്മൾ തിരിച്ചറിഞ്ഞതിനു വേണ്ടി ഞാൻ ഈ ഒരു കാര്യം ഓർപ്പിച്ചെന്ന് മാത്രം. അതോടൊപ്പം തന്നെ നാളത്തെ ദിവസത്തിന്റെ മറ്റൊരു പ്രത്യേകത, മലങ്കര സഭയുടെ വലിയ ബാവ, ശ്രേഷ്ഠ ബാവ എന്നൊക്കെ നമ്മൾ താമസ ശ്രേഷ്ഠ എന്നൊക്കെ നമ്മൾ വിലയിരുത്തുന്ന പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ ദിദിമോസ് പ്രഥമൻ കാതോലിക്ക ബാവായുടെ എട്ടാമത്തെ ഓർമ്മ നമ്മൾ ആഘോഷിക്കുകയാണ്. നമുക്കറിയാലോ അദ്ദേഹം പത്തനാപുരം ദേവാലയത്തിലാണ് കബറടങ്ങിയിരിക്കുന്നത്. വളരെ ആധ്യാത്മിക ജീവിതത്തിന്റെ ഏറ്റവും നിഷ്ഠയായ ജീവിതം. ഒരുപക്ഷെ അദ്ദേഹം മെത്രാപ്പോലിത്തയായി സേവനമനുഷ്ഠിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ അദ്ദേഹത്തിന് ഒപ്പം ജീവിച്ച ആളുകൾക്കൊക്കെ അറിയാം പ്രാർത്ഥനയിലുള്ള അദ്ദേഹത്തിന്റെ നിഷ്ഠയും ദൈവവിശ്വാസത്തിലുള്ള അദ്ദേഹത്തിന്റെ ജാഗ്രതയും. ഇപ്പോഴും ഒരു സന്യാസി വര്യന്റെ മുഖചൈതന്യം കാത്തുസൂക്ഷിച്ച് ആ ജീവിതം അർത്ഥതലത്തിൽ പ്രാപ്യമാക്കിയ ഒരു ശ്രേഷ്ഠ പിതാവാണ് പരിശുദ്ധ ദിദിബോസ് ബാവ. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ശ്രേഷ്ഠരായ പിതാക്കന്മാര്, നമ്മൾക്കൊപ്പം ജീവിച്ച ശ്രേഷ്ഠ പിതാക്കന്മാര് അവരുടെ ജീവിതവും ദർശനവും ഒക്കെ നമുക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ദാനമായിട്ട് നൽകി. ആ പരിശുദ്ധ പിതാവിന്റെ മധ്യസ്ഥത എപ്പോഴും ഈ സഭയ്ക്ക് തുടർന്നും കാവലാകണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് ആഴമായി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് സുവിശേഷ ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് നമുക്കൊക്കെ ഏറ്റവും സുപരിചിതനായ വന്യ ഡോക്ടർ വി സി വർഗീസച്ചനാണ്. എന്റെ സാന്നിധ്യം തീർച്ചയായിട്ടും നമുക്ക് അനുഗ്രഹമാണ്. ഈ സുഭോഷയുടെ ഒരു വലിയ നെടുതൂണായി അച്ഛൻ എപ്പോഴും പ്രവർത്തിക്കുന്നു. അച്ഛന്റെ അനുഗ്രഹങ്ങളും താല്പര്യവും ഒക്കെ ഈ ശുശ്രൂഷക്കുണ്ടാകുന്നു എന്നുള്ളത് എത്ര തിരക്കിട്ട സമയങ്ങളിലും അച്ഛൻ ആ തിരക്കൊക്കെ മാറ്റിവെച്ച് എപ്പോഴും ഈ ശുശ്രൂഷയിൽ അത് പ്രസംഗിക്കാനാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ അച്ഛന് ചെലവഴിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. നിങ്ങളുടെ എല്ലാവരുടെ പേരിൽ പ്രിയപ്പെട്ട ഡോക്ടർ വി സി വർഗീസ് അച്ഛൻ ആദരവോട് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴ് സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ദൈവമുമ്പാകെ സമർപ്പിക്കുകയാണ്. സുവിശേഷ ഗീതങ്ങളിലെ 271-ാമത്തെ ഗീതം, കയറുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നതെന്തിന് നീ. നമുക്കറിയാം ഈ ലോകം ആമുഖത്തിൽ അർപ്പിച്ചതുപോലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പോൾ കരുതുന്ന ഒരു പിതാവിന്റെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയുക. ആ തിരിച്ചറിവിൽ വളരുമ്പോൾ, പ്രയാസമുള്ള ഘട്ടങ്ങളിലാണെങ്കിലും അല്ലെങ്കിലും ആ ഒരു തിരിച്ചറിവിൽ വളരുമ്പോഴാണ് പ്രതിബന്ധങ്ങളിൽ നാം അറിയാതെ ആ ശക്തി അതിജീവിക്കത്തക്കവണ്ണം നമ്മുടെ കൂടെ വരുന്നത്. കരുതുന്ന അനുനിമിഷം നമ്മളെ കരുതുന്ന ദൈവത്തെ നമുക്ക് സ്തുതിച്ചു പാടാം. സുവിശേഷ ഗീതങ്ങളിലെ 271-ാമത്തെ ഗീതം,
കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നതെന്തിനു നീ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നതെന്തിനു നീ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എന്റെ ഭാഗത്വം കാണുക നീ, എന്റെ കയ്യിൽ തരിക നിന്നെ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും നടത്തിയിടും കൃപയിൽ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും നടത്തിയിടും കൃപയിൽ. കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നതെന്തിനു നീ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എല്ലാവരും നിന്നെ മറന്ന ഞാൻ നിന്നെ മറന്നിടുമോ. എന്റെ കാരത്തിൽ നിന്നെ വാഹിച്ചു, എന്നും നടത്തിയിടും കൃപയിൽ. എന്റെ കാരത്തിൽ നിന്നെ വാഹിച്ചു, എന്നും നടത്തിയിടും കൃപയിൽ. കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നതെന്തിനു നീ. കണ്ണുനീരിന്റെ ആഴ്വാരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ ആഴ്വാരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. അബ്രഹാമിന്റെ ദൈവമല്ലയോ അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ. ചെങ്കടലിലും വഴി തുറക്കാ ഞാനിൽ നിന്നും ശക്തനല്ലയോ. ചെങ്കടലിലും വഴി തുറക്കാ ഞാനിന്നും ശക്തനല്ലയോ. കരുതുന്നവൻ ഞാനല്ലയോ. കലങ്ങുന്നതെന്തിനു നീ. കണ്ണുനീരിന്റെ ആഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ ആഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ.
തിരുവചന ധ്യാനത്തിനായി വന്ന ഡോക്ടർ വി സി വത്സനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു.
പുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ അതിഥന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും സ്നേഹമുള്ളതും വന്നിരുമായ വൈദിക ശ്രേഷ്ഠര്, കർത്താവ് സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥനാ വലയത്തിലേക്ക് കടന്നു വരുന്നതിനും അല്പസമയം തിരുവചന നിന്ന് ധ്യാനിക്കുന്നതിന് തന്ന അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അതിനെ അവസരം ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛനോടുള്ള നന്ദിയും കൃതജ്ഞതയും സ്നേഹവും അറിയിക്കുകയും ചെയ്യുന്നു. നമ്മളെ ആമുഖത്തിലെ ബഹുമാനപ്പെട്ട അച്ഛൻ ഓർമ്മിച്ചതുപോലെ നാളെ വിശ്വ സ്വർഗാരോഹണ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. നാട്ടിലൊക്കെ വ്യാഴാഴ്ച രാവിലെയാണ് അത് ആഘോഷിക്കുന്നതെങ്കിലും ഇവിടുത്തെ സാഹചര്യമനുസരിച്ച് നമ്മളത് ചിലപ്പം മിക്കവാറും ബുധനാഴ്ച വൈകിട്ട് തന്നെ ഇവിടെയൊക്കെ വിശുദ്ധ കുർബാനയോടുകൂടി ആ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. നമ്മള് ക്രിസ്തുവിന്റെ ജീവിതത്തില് യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ തന്റെ ഉയർപ്പിന് ശേഷം 40 ദിവസങ്ങൾ ഈ ലോകത്തില് കഴിച്ചുകൂട്ടി. അപ്പോൾ എന്താണ് ഈ 40 ദിവസങ്ങൾ ചെയ്തു എന്ന് നമ്മൾ നോക്കിയാൽ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 44-ാമത്തെ വാക്യത്തിൽ തൊട്ട് വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആ വാക്യങ്ങൾ കാണാം. പിന്നെ അവൻ അവരോട് ഇതാകുന്ന നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് വാക്ക് മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഒക്കെ നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിനാൽ അവരുടെ ബുദ്ധിയെ തുറന്നു. ഈ 40 ദിവസം എന്ന് പറയുമ്പോൾ വെറുതെ ഇരിക്കുകയല്ലായിരുന്നു. താൻ ശിഷ്യന്മാരെ ഉപദേശത്തിലും വിശ്വാസത്തിലും സത്യത്തിലും നിലനിർത്തുന്നുണ്ട് തന്നെ അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എമോസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ നടന്ന് തിരുവെഴുത്തുകളെ കുറിച്ച് മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും ഈ 3 പുസ്തക ക്രമീകരണങ്ങളാണ് പഴയ നിയമത്തിൽ കാണിച്ചിരിക്കുന്നത്. ദ ബുക്ക് ഓഫ് മോസസ് ലോ എന്ന് പറയും. പിന്നത്തേതുള്ളത് ദ പ്രോഫറ്റ്സ്. പിന്നെ ബാക്കിയുള്ള പുസ്തകങ്ങളെ എല്ലാം ദ റൈറ്റിംഗ്സ് എന്ന് പറയും. അല്ലെങ്കിൽ സങ്കീർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള പുസ്തകങ്ങളെ ദ റൈറ്റിംഗ്സ്. മോസ്റ്റ് ഓഫ് ദ റൈറ്റിംഗ്സ് ആർ ഇൻ ദ പോയട്രി ഇൻ ദ പോയം പോംസ്. അതുകൊണ്ട് ആ ഒരു 3 കാര്യങ്ങളെ കുറിച്ച് വിശദീകരിച്ച് അവരെ പഠിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ആ 40 നാള് എന്ന് പറയുമ്പോൾ ആ 40-നെ കുറിച്ച് ഉള്ള ജൂയിഷ് ഹീബ്രിയോ ന്യൂമറോളജിയിൽ അതിനെ കുറിച്ചൊക്കെ വളരെ അർത്ഥങ്ങളൊക്കെ അവർ കാണുന്നുണ്ട്. ഇസ്രായേൽ മക്കളുടെ 40 വർഷത്തെ മരുപ്രയാണ യാത്രയെന്നും കർത്താവിന്റെ 40 ദിവസത്തെ മരുഭൂമിയിലെ തന്റെ വാസം എന്നും അത് കഴിഞ്ഞ് ഉയർപ്പിന് ശേഷം 40 ദിവസം ഈ ലോകത്ത് താമസിച്ചെന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. 40 കുറിച്ചുള്ള പഠനങ്ങളെ വേണ്ടിയിട്ടല്ല ഞാനത് ഉപയോഗിച്ചത് പറഞ്ഞതെങ്കിലും നിങ്ങളെ ഒന്ന് ഓർപ്പിച്ചെന്നേ ഉള്ളൂ. ഇതിനോടനുബന്ധിച്ച് അപ്പോസ്തല പ്രവൃത്തികൾ 1 9 വാക്യവും ഒന്ന് ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വായിക്കുകയാണ്. ഇത് പറഞ്ഞ ശേഷം അവർ ആരോഹണം ചെയ്തു, ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവൻ പോകുന്ന നേരം അവർ ആകാശത്തിലേക്ക് ഉച്ചുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 അവരുടെ അടുക്കൽ നിൽക്കുന്നതും, ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ വീണ്ടും വരും എന്ന് പറഞ്ഞു. ഈ സ്വർഗാരോഹണത്തിന് കർത്താവ് ചെയ്തത് ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ആക്ട്സ് ഓഫ് അപ്പോസ്തലസിനകത്ത് ഇത് പ്രത്യേകമായിട്ട് പറയാൻ കാരണം ഒരു പുസ്തകത്തിന്റെ 2 അതായത് 1 ലൂക്കോസിന്റെ സുവിശേഷവും അതിനോട് ഫോളോ ചെയ്തിട്ടുള്ളത് അപ്പോസ്തല പ്രവൃത്തികളും. ഇത് രണ്ടുപേരും ലൂക്കോസ് തന്നെയാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. സൺഡേ സ്കൂളിന്റെ 9 ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ടു പ്രൂവ് ദാറ്റ് വിത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എവിഡൻസസ് ദാറ്റ് ബോത്ത് ബുക്സ് ഓർ ദി ആക്ട്സ് ഓഫ് അപ്പോസ്തലസ് റിട്ടൺ ബൈ ലൂക്ക്. അപ്പൊ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം ലൂക്ക് എഴുതിയെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതിന്റെ ഇൻട്രൊഡക്ഷനിൽ അങ്ങനെയാണ്. അതൊക്കെ നോക്കിക്കഴിഞ്ഞാല് ഞാൻ ആ ഒരു കാര്യത്തിലേക്ക് നീട്ടി വലിച്ചുകൊണ്ട് പോകുന്നില്ല. നമ്മളെ സമയത്തിനുള്ളില് നൃത്തത്തിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തെ നോക്കിക്കഴിഞ്ഞാൽ there are 3 dispensations നമുക്ക് കാണാം. ഒരു ഡിസ്പെൻസേഷൻ എന്ന് പറഞ്ഞ ഒരു യുഗമെന്നോ അല്ലെങ്കിൽ ഒരു ഏജ് എന്നോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം എന്നേ ഉള്ളൂ. പക്ഷെ ഒരു ഡിസ്പെൻസേഷൻ നിങ്ങൾ അതിന്റെ യഥാർത്ഥ മലയാളം ഐ ഡോണ്ട് നോ, അതുകൊണ്ട് പറയുകയാണ്. ദി ഗോഡ്സ് ഇൻ ദ ഓൾഡ് ടെസ്റ്റമെന്റ് വി ഹാവ് ദ ഡിസ്പെൻസേഷൻ ഓഫ് ദ ഫാദർ ഇൻ ഇറ്റ് ഹീ ഈസ് അറ്റ് വർക്ക് ഫോർ ആസ് ഹിസ് പ്രോമിസസ് ആർ സ്കാറ്റേർഡ് എവരി where and must be realized in experience. അപ്പം ഒന്നാമത്തെ പഴയ നിമിത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പിതാവായ ദൈവത്തിന്റെ ഡിസ്പെൻസേഷൻ ആണ്. പിന്നെ ഗോസ്പെൽസ്, ഇൻ ദ ഗോസ്പെൽസ് വി ഹാവ് ദ ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗോഡ് ദ സൺ ഡ്യൂറിംഗ് വിച്ച് ഹി ലീവ്സ് വിത്ത് അസ് പ്രോമിസിംഗ് ടു സെൻഡ് അസ് ദ ഹോളി സ്പിരിറ്റ്. No one before Pentecost could become a partaker of the life and fullness of the risen Savior. അതായത് ഈ 4 പുസ്തകങ്ങൾ ഒതുങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ ഏകദേശം 33.5 സംഭവങ്ങൾ അടങ്ങിയിരിക്കുന്നതായിരിക്കുന്നുള്ളതാണ് ഈ യേശു ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ അവർ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റിന്റെ ഡിസ്പെൻസേഷൻ, പുത്രൻ തമ്പുരാന്റെ ഡിസ്പെൻസേഷൻ. അത് കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ദി ആക്ട്സ് ഓഫ് അപ്പോസ്റ്റിൽസ് ആൻഡ് എപ്പിസ്റ്റിൽസ്, അവിടെയാണ് പരിശുദ്ധ റുഹായുടെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. അപ്പം നമ്മൾ ആക്ട്സ് ഓഫ് അപ്പോസ്റ്റിൽ ഇല്ലാതെ ഒന്ന് വിചാരിച്ചു നോക്കിയ എപ്പിസ്റ്റിൽസ് മാത്രമുള്ള ഒരു പുസ്തകവും അതിന് മുൻപായിട്ട് സുവിശേഷങ്ങൾ മാത്രമായിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സംതിങ് ഈസ് മിസ്സിംഗ് ദയർ. എങ്ങനെ റോമയിൽ സഭയുണ്ടായി അല്ലെങ്കിൽ കൊരിന്തിൽ സഭയുണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. പെട്ടെന്ന് ഒരു സഭ വളർന്നു വന്നു എന്ന് മാത്രമേ കാണത്തുള്ളൂ. ബട്ട് ഇറ്റ് ഇസ് എ ബ്രിഡ്ജ് between the life of Christ to Christ life എന്നാണ് അപ്പോസ്തലപ്രവൃത്തിയെ കുറിച്ച് പറയുന്നത്. എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ്, അതായത് ഗോസ്പെൽസ് ആൻഡ് ലൈഫ് ക്രൈസ്റ്റ്, അതായത് അത് സുവിശേഷങ്ങൾ കഴിഞ്ഞാൽ, ഗോസ്പെല് കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ ജീവിതം ചിന്തകളെ നിയന്ത്രിക്കുന്ന ചർച്ച് ലൈഫായിട്ട് വരുന്ന ഒരു സംരംഭം കാണാം. ഇതാണ് പരിശുദ്ധ ദ്രോഹയുടെ ഡിസ്പെൻഷൻ ഓഫ് ഹോളി സ്പിരിറ്റ്. നമ്മളെ പിന്നെ സ്വർഗ്ഗാരോഹണം കഴിഞ്ഞ 10 ദിവസങ്ങൾ കാത്തിരിപ്പിന്റെ ദിവസങ്ങൾ എന്നൊക്കെ ആയിട്ട് നമ്മൾ ആഘോഷിക്കും, അല്ലെങ്കിൽ നോക്കിയിരിക്കും, പ്രത്യേക ഒരുക്കത്തോടുകൂടിയിരിക്കും. ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുകയുള്ളൂ, നിങ്ങൾ യെരുശലേമിൽ പാർപ്പീൻ എന്നുള്ള കർത്താവിന്റെ തിരുവചനമനുസരിച്ച് നോക്കി പാർക്കുന്ന ദിവസങ്ങളാണ് ഈ കാത്തിരിപ്പിന്റെ ദിവസങ്ങൾ എന്ന് പറയുന്നത്. കർത്താവിന്റെ സ്വർഗാരോഹണം ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഹി കുഡ് നോട്ട് ഹാവ് സെൻഡ് ദ പ്രോമിസ്ഡ് ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 5-15 വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് മനസ്സിലാകും, ഞാൻ പോയില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോടുകൂടി എന്നും ഇരിക്കേണ്ടതിനും സത്യത്തിൽ വഴി നടത്തുന്നതിനുമായിട്ട് കാര്യസ്ഥനെ അയച്ചു തരത്തില്ല എന്ന് പറയും. So that was the promise of Christ. ആ ക്രൈസ്റ്റിനെ ആ പ്രോമിസ് കിട്ടിയില്ല എന്നെങ്കിൽ ഈ പരിശുദ്ധ രൂഹായ വരികയോ അല്ലെങ്കിൽ പരിശുദ്ധ രൂഹായ സ്വീകരിക്കാൻ സാധിക്കില്ലായിരുന്നു. പരിശുദ്ധ രൂഹായയുടെ പ്രവർത്തനങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ there are so many things through the scripture കൂടി കാണാം. He is a co-creator of the world. ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രക്രിയകൾ നടക്കുന്നത് പരിശുദ്ധ ദ്രോഹയിലാണ്. സാംസൺ 104:30 പറയുന്നുണ്ട്. അതുപോലെ ഈസ് ദ കോ ക്രിയേറ്റർ ഓഫ് ദ മേൻ, മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനും പരിശുദ്ധ ദ്രോഹയുടെ സഹായം ആവശ്യം, നവീകരിക്കപ്പെടുന്നതിനും സൃഷ്ടിക്കപ്പെടുന്നതിനും. ദ ബ്രെത്ത് ഓഫ് ദ ഓൾമൈറ്റി ഇമ്പാർട്സ് എ ലൈഫ് ടു ദ നേച്ചർ ആൻഡ് മേൻ, അതാണ് പരിശുദ്ധ ദ്രോഹയുടെ. അതുപോലെ തന്നെ പരിശുദ്ധ ദ്രോഹയുടെ ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് വേദപുസ്തകത്തില് പിന്നെ മുഴുവൻ പുസ്തകങ്ങളും നോക്കിക്കഴിഞ്ഞാൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന്റെ ഈ സ്വർഗാരോഹണം എന്നുള്ളത് കർത്താവിന്റെ മഹത്വത്തിന്റെ ഈ ലോകത്തിലെ പ്രക്രിയകൾ അവസാനിച്ച് സ്വർഗത്തിലേക്കുള്ള കർത്താവിന്റെ യാത്രയിലെ ആ സ്വർഗത്തിൽ ഇരിക്കുന്ന ആ ദൈവമാണ്. കർത്താവ് സ്വർഗാരോഹണം ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ദ പ്രോമിസ്ഡ് ഗിഫ്റ്റ് വിൽ നോട്ട് ഗെറ്റ് ഇറ്റ്. ആൾസോ ഇൻ ദ ഹെവൻ ടുഡേ ദ സേവിയർ ഈസ് അവർ ഇന്റർസീഡിംഗ് ഹൈ പ്രീസ്റ്റ് ഗിവിംഗ് എസ് ദ ഗ്രേസ് ദാറ്റ് വി നീഡ് ഫോർ ലൈഫ് ആൻഡ് സർവീസ്. സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് ആകയാൽ ദൈവപുത്രനായ യേശു ക്രിസ്തു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്ക് ഉള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. അഭിപ്രായ ലേഖനം 4:4-15. നമ്മള് ഈ നമുക്ക് വേണ്ടി മധ്യസ്ഥത യാചിച്ചുകൊണ്ട് നിർദ്ദപ്പായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് പുത്രൻ തമ്പുരാനിരിക്കുന്നു എന്നുള്ളതും ഈ സ്വർഗ്ഗാരോഹണത്തിനോട് അനുബന്ധിച്ച് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ഈ കർത്താവിന്റെ നിത്യ പൗരോഹിത്യത്തെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ആയിരിക്കാം ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളെ കുരിശിലെ ഒരു ഊറാറ അണിയിക്കുന്നുണ്ടല്ലോ, ആ ഊറാറ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഐമനിക്ക എന്നിപ്പം പറയുന്നതും ഊറാറ എന്ന് പറയുന്നതോ പിന്നെ ഏഫോദ് എന്ന് പറയുന്നതും പൗരോഹിത്യത്തിന്റെ അടയാളമാണ്. കർത്താവിന്റെ നിത്യ പൗരോഹിത്യത്തിന്റെ അടയാളമായിട്ടാണ് ഊറാറ അണിയിക്കുന്നത്. ഊറാറ അണിയിച്ചു തന്നെ കുരിശ് വയ്ക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതും മനസ്സിലാക്കിയിരിക്കുന്നതും. അത് പിന്നെ ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച് അത് ചെയ്യട്ടെ, അതിനകത്തേക്ക് ഞാൻ കടക്കുന്നില്ല. ഈസ് ആൾസോ our advocate before the Father, forgiving us when we confessed our sins. Mr. Yohannan's suvishesham, Mr. Yohannan's epistles of St. John, ഒന്നാം അധ്യായം പെട്ടെന്ന് എടുത്തൊന്ന് വായിച്ചേക്കാം. അത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, സത്യത്തിൽ നമ്മൾ നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ അവനെ അസത്യവാനാക്കുന്നു, അവന്റെ വചനം നമ്മൾ ഇല്ലാതെയായി. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തം ആകുന്നു. നമ്മുടേതിനെ മാത്രമല്ല സർവ ലോകത്തിന്റെയും പാപത്തിന് തന്നെ. അതുകൊണ്ട് നമ്മള് When we do the sin and we have confessed it in Christ, there is a comforter in front of the Father. Appa pravaya devathinte sannidhiyile namukku vendi intercede cheyuna ashiya thambran irippunda ennalladana. When we confess our sins, he has been forgiven. Jesus is coming again and he can come at any time. അതുകൊണ്ടാണ് സമയത്തും മറ്റും നിങ്ങൾ അറിയേണ്ട, അത് എന്റെ പിതാവിന്റെ കയ്യിലിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞതിന്റെ ഉദ്ദേശം തന്നെ. നമ്മൾ ഈ സമയത്തെ നോക്കിയിരിക്കുന്നതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് കർത്താവ് എപ്പോൾ വരും എന്നുള്ളത് നമുക്ക് അറിയത്തില്ലെങ്കിലും വരുമെന്നുള്ള കാര്യം സുനിശ്ചിതമായിട്ടാണ്. ദൈവത്തിന്റെ വചനം ആകയാൽ ദൈവത്തിനായി യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട് നാം നമ്മുടെ സർവ സ്വീകാര്യവും മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്ക് മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ
കഴിയാത്ത
പാപമൊഴികെ സർവത്തിനും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിക്കാനും തക്ക സമയത്ത് സഹായത്തിനുമുള്ള കൃപ പ്രാപിപ്പാനുമായിട്ട് നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. ഇതാണ് എബ്രായ ലേഖനം 4:14-15 വാക്യങ്ങളിലെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. യേശു ക്രിസ്തുവിന്റെ സ്വർഗരാഗണം ഈ പറയുന്ന എല്ലാ കാര്യങ്ങളിലും, ഒന്നാമത്തെ കാര്യം കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തില്ലെങ്കിൽ പ്രോമിസ് ചെയ്തിരിക്കുന്ന പരിശുദ്ധ വരികയില്ല. പരിശുദ്ധ വന്നാൽ നമ്മുടെ സകല സത്യത്തിലും വഴി നടത്തുമെന്ന് കർത്താവ് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അത് സാധ്യമല്ലാതെ വരും. രണ്ട്, കർത്താവ് സ്വർഗാരോഹണം ചെയ്തുകൊണ്ട് പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ഒരു അഡ്വക്കേറ്റ് ആയിട്ട് ഇന്ന് നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നാം ആ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്നുവെങ്കിൽ കൂടുതലും നമുക്ക് ആ വിശ്വാസത്തിലെ ആ ധൈര്യത്തില് നമുക്ക് പിതാവിന്റെ അടുത്തേക്ക് കടന്നു ചെല്ലാം. ആ സ്വർഗീയമായിട്ടുള്ള സമാധാനത്തിലേക്ക് നമ്മളെ ദൈവം നമ്മളെ നയിക്കും എന്ന് സംശയമില്ല. പ്രത്യേകമായിട്ട് ഈ ദിവസങ്ങളില് ഈ ദിവസം മറാനായ പെരുന്നാളാകുന്ന സ്വർഗാരോഹണ പെരുന്നാളിന് സംബന്ധിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണം സ്വർഗാരോഹണത്തിന് ശേഷമുള്ള തന്റെ ഇരിപ്പും അതുപോലെ ശിഷ്യന്മാരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് സ്വർഗാരോഹണം ചെയ്തത്. അതുപോലെ രണ്ടാമത്തെ വരവും ഇപ്പോയ പോലെ തന്നെ ഗലീല പുരുഷന്മാരെ നിങ്ങൾ സ്വർഗത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? ഈ നിങ്ങളെ വിട്ടുപോയവനായ ക്രിസ്തു അവൻ തിരിച്ചു വരും എന്നുള്ള പ്രത്യാശയിലാണ്. ആ ധൈര്യത്തിലുമാണ് ആ ശിഷ്യന്മാരും മറ്റ് സംഘങ്ങളും ഒന്നിച്ച് അവർ തിരിച്ച് യെരുശലേമിലേക്ക് കടന്നു വന്നതും. ആ പരിശുദ്ധ രൂഹായുടെ നൽവരൻ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിന്റെ ദിവസങ്ങളുമായി തീർന്നത്. പരിശുദ്ധയുടെ മറ്റുള്ള പ്രവർത്തനങ്ങള് സ്വർഗീയമായിട്ടുള്ള നന്മകൾ നമുക്ക് ലഭിക്കുന്നതിനും ആ സ്വർഗത്തിന്റെ സകലവിധമായിട്ടുള്ള അനുഗ്രഹങ്ങളാൽ
നമ്മളെ നിറയ്ക്കുന്നതിനും ദൈവത്തിന്റെ ആത്മാ വിളയുന്ന എന്നെയും നിങ്ങളെയും ഒരുക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ എളിയോജനങ്ങൾ നിർത്തുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്.
താങ്ക് യു അച്ഛാ. ഉണ്ടോ? ഇല്ല. ഈ നമ്മുടെ കർത്താവിന്റെ സ്വർഗീയമായ സ്വർഗാരോഹണത്തിന്റെ നാളിന്റെ ചിന്തയോടനുബന്ധിച്ച് ആമുഖത്തില് ഞാൻ പറഞ്ഞ കാര്യങ്ങളോട് കൂട്ടിച്ചേർത്ത് കുറെ കൂടെ ആഴമായി ആ ഒരു വിഷയത്തെ പറ്റി ബോധ്യപ്പെടുത്തുവാന്നൊക്കെ വേണം പ്രിയപ്പെട്ട അച്ഛന് ശ്രമിക്കുകയുണ്ടായി. പ്രത്യേകമായിട്ടുള്ള സ്നേഹം നന്ദിയും പ്രിയപ്പെട്ട അച്ഛനോട് അറിയിക്കുകയും ചെയ്യുന്നു. സ്വർഗാരോഹണം അതിന്റെ വളരെ പരിമിതമായ സമയ പരിധിക്കുള്ളിൽ സ്വർഗാരോഹണ ശുശ്രൂഷയുടെ അല്ലെങ്കിൽ ആ ഒരു ദൈവീക കർമ്മത്തിന്റെ പ്രാധാന്യത്തെ പറ്റി വേദവസ്ഥ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് ലൂക്കോസിന് ശേഷം 24 അധ്യായത്തിന്റെ ഏതാനും വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് അച്ഛൻ അത് വിശദീകരിക്കുകയുണ്ടായത്. നേരത്തെ പറഞ്ഞതുപോലെ പുനരുത്ഥാനത്തിന് ശേഷവും ശിഷ്യന്മാർക്കൊപ്പം നടന്നുകൊണ്ട് അവരെ അവർ ചെയ്യാൻ പോകുന്ന ഏറ്റവും ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കത്തക്കവണ്ണമുള്ള ഒരു വലിയ ശുശ്രൂഷയുടെ ഒരു തുടക്കം കുറിക്കുകയായിരുന്നു. നമുക്കറിയാം ചെറുതിൽ നിന്നാണ് എല്ലാം ആരംഭിക്കുന്നത്. സ്വർഗരാജ്യം കടുകുമണിക്ക് സദൃശ്യം എന്നൊക്കെ കർത്താവ് പറയുമ്പോൾ ഒരു 12 പേരടങ്ങിയ ഒരു ചെറിയ കൂട്ടായ്മയിൽ നിന്നാണ് ഈ ലോകത്തെ മുഴുവൻ ശുദ്ധീകരിക്കാൻ നമ്മുടെ കർത്താവ് തന്റെ മനുഷ്യാവതാരത്തിൽ കൂടി സ്വർഗീയ പറദീസ തന്നെ നൽകി മരണത്തെ അതിജീവിച്ചു എങ്കിൽ തന്നെയും ആ ഒരു വലിയ ദൈവിക സാധ്യതയിലേക്ക് ലോകത്തെ പ്രവേശിക്കത്തക്കവണ്ണം താന് ചെറിയ ഒരു തലത്തിൽ നിന്ന് ആരംഭിച്ച് ഇങ്ങനെ വളർന്ന പന്തലിച്ച് ലോകം മുഴുവൻ വിസ്തൃതമായിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം. തീർച്ചയായിട്ടും അങ്ങനെ ചെറിയ ഒരവസ്ഥയിൽ നിന്ന് ഇത്രമാത്രം അത് വ്യാപൃതമാകണമെങ്കിൽ അതിന്റെ പിന്നിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ശിഷ്യന്മാരുടെ ഒരു വലിയ കഴിവോ ബുദ്ധിയോ ഒന്നുമില്ലാതെ ശിഷ്യന്മാർക്ക് ആ ഒരു ദൈവിക ജ്ഞാനം നൽകിക്കൊണ്ട് ഉയരങ്ങളിൽ നിന്ന് ശക്തി നൽകിക്കൊണ്ട് തങ്ങളുടെ ശുശ്രൂഷയെ ശക്തീകരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ പറ്റി നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയാം ഈ സ്വർഗാരോഹണം കഴിഞ്ഞ് പെന്തിക്കോസ്തി വരെയുള്ള 10 ദിവസങ്ങള് നമ്മുടെ സഭ കാത്തിരിപ്പിന്റെ ദിനങ്ങളായിട്ട് നമ്മൾ കാണുന്ന ദിവസങ്ങളാണ്. സഭ പ്രത്യേകിച്ച് അതിന് നോമ്പോ ഉപവാസങ്ങൾ ഒന്നും തന്നെ ആവിഷ്കരിക്കുന്നില്ലെങ്കിൽ തന്നെയും ഈ ദിനങ്ങളെയൊക്കെ പ്രാർത്ഥനാപൂർവം പ്രത്യേകിച്ച് നോമ്പ് നോക്കിക്കൊണ്ട് തന്നെ ചെയ്യുകയാണ് നല്ലത്. അങ്ങനെ ഈ ദിനങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന അനുഗ്രഹമാണ്. കാരണം ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ലോകത്തിൽ സംഭവിച്ച വലിയൊരു അത്ഭുതമായിരുന്നു പെന്തിക്കോസ്തി പെരുന്നാളിൽ പിതാവുപോലെ പരിശുദ്ധാത്മാവ് ഇറങ്ങിയവസരിച്ച ആ ഒരു സംഭവം എന്ന് പറയുന്നത്. ആ ഒരു സാക്ഷിക്ക് പ്രകടമായത് ശിഷ്യന്മാരുടെ ജീവിത ശൈലി തന്നെയാണ്. അവരുടെ രൂപം മാറി, അവരുടെ ആധ്യാത്മിക ശൈലി മാറി, അവരുടെ പ്രഭാഷണ രീതി മാറി, അവരുടെ അറിവിന്റെ ആഴം മാറി, അതിന്റെയൊക്കെ ഒരു ഒരു ഉയർന്ന തലങ്ങളിലേക്ക് അവരെത്തിച്ചേരുന്ന കൊണ്ടെത്തിക്കുന്ന ഒരു സാധ്യതയാണ് പരിശുദ്ധാത്മാ പെരുന്നാളിന്റെ അല്ലെങ്കിൽ പെന്തിക്കോസ്തി പെരുന്നാളിന് നമ്മൾ കാണുക. ഓരോ വർഷവും നമ്മൾ ഈ ശുശ്രൂഷ അനുഷ്ഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിൽ പങ്കാളികളാകുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം, ദൈവമേ അഗ്നിനാവ് പോലെ ശിഷ്യന്മാരിൽ ഇറങ്ങി വസിച്ച ആ ഒരു കൃപകളെ മാമോദിസായി കൂടി തുടക്കം കുറിച്ച് ആ ഒരു ദൈവിക ചൈതന്യത്തിലും വെട്ടത്തിലും ഞങ്ങളുടെ ജീവിതത്തെ പൂർത്തീകരിപ്പാൻ തക്കോണം ഇടയാക്കി തീർക്കണമേ. പ്രിയപ്പെട്ട അച്ഛന്റെ നല്ല വാക്കുകൾക്ക് പ്രത്യേകമായിട്ടുള്ള നന്ദി. ആ ഒരു അച്ഛൻ നമുക്ക് നൽകിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ആ പെന്തിക്കോസ്തി പെരുന്നാളിന്റെ കാത്തിരിപ്പിന്റെ ബോധ്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുവാനും ആ പെന്തിക്കോസ്തി പെരുന്നാള് ഏറ്റവും അനുഗ്രഹമായി തീരുവാനും ഇടയാകാൻ ഉള്ള ഒരു സാധ്യതയായി പരിലസിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ നമുക്കറിയാം ദൈവികാത്മാവ് കൊണ്ട് നിറയാൻ വിളിക്കപ്പെട്ട ഒരു സമൂഹമാണ് നമ്മുടെ. പക്ഷെ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും ദൈവികാത്മാവിനെ ഇല്ലാതാക്കത്തക്കവണ്ണമുള്ള അതിന്റെ ശക്തിയെ അതിന്റെ ചൈതന്യത്തെ കെട്ടടക്കാനുള്ള ഒരു പൈശാചിക പ്രേരണ ലോകത്തിൽ വ്യാപൃതമാണ്. ആ ഒരു പൈശാചിക ശക്തി അതിജീവിച്ചുകൊണ്ട് കൂടുതൽ പ്രകാശപൂരിതരാകുവാൻ ഈ ദിനങ്ങളൊക്കെ നമ്മൾ ഇടയാക്കി തീർക്കണം. നമുക്ക് ലഭ്യമായിട്ടുള്ള ആത്മീക വെട്ടത്തെ അത് ആധ്യാത്മിക ജീവിത അനുഷ്ഠാനങ്ങളിൽ കൂടി ഉജ്ജ്വലിപ്പിക്കുവാൻ നമ്മുടെ ഈ ദിനങ്ങളൊക്കെ സ്വർഗാരോഹണവും നമ്മുടെ പെന്തിക്കോസ്തി പെരുന്നാളും ഒക്കെ അതിന് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല ഒരു ചിന്ത പകർന്നു തന്ന പ്രിയപ്പെട്ട അച്ഛനോടുള്ള സ്നേഹവും നന്ദിയും ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുകയും ചെയ്യുന്നു. തുറന്നുള്ളത് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. നമുക്കറിയാം സാധാരണ നമ്മൾ ഓർക്കാറുള്ള പേരുകളൊക്കെ ദൈവമാകെ ഓർക്കാം. ആര്യ, 1 വയസ്സ് പ്രായമുള്ള ബേബി, ക്യാൻസർ രോഗ ചികിത്സയിൽ ഇങ്ങനെ ജീവിക്കുന്നു, ആ കുഞ്ഞിനെ ഓർക്കുക. അതുപോലെ തന്നെ അനന്യ, നമ്മൾ കഴിഞ്ഞ ആഴ്ച ഓർത്തതാണ്, 5 മാസം പ്രായമുള്ള ഒരു ബേബിയാണ്, ഹാർട്ടിന്റെ പ്രോബ്ലമായിട്ട് ചികിത്സയിലാകുന്നു, ആ കുഞ്ഞിനെ ഓർക്കുക. ജോസ് അൻഷാജി, രാജു, ലിസി എബ്രഹാം, തോമസ്, രാജൻ തോമസ്, വിൻസി, ജോസ്, ഷാജി, ശാന്തി, ഫാൻസി, തോമസ് വർഗീസ്, മോഴ്സി, ഷൈജു, അനൂപ്, ബിന്ദു, മറിയ തോമസ്, തോമസ്, ജിമ്മി, കൊച്ചുമകൾ ജോയൽ, രോഹാൻ, അൻസജി, ജോയൽ മാത്യു, ജോയൽ, നിർമ്മല, മോഹൻ. മറ്റാരെങ്കിലും നമ്മുടെ പേര് ഓർമ്മയിലുണ്ടെങ്കിൽ ആലിസ് ജോസഫ്, ടോബി, എബണ്ണുള്ള കുഞ്ഞുമോനച്ചാനെ ഓർക്കാം. ഇവരെയൊക്കെ ദൈവം ബാകെ നമുക്ക് സമർപ്പിച്ച് വീണ്ടും താഴ്മയോടെ പ്രാർത്ഥിക്കും. ഞങ്ങളെ നിരന്തരം കരുതുന്ന സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ ദിനം പ്രത്യേകാൽ സ്വർഗാരോഹണ പെരുന്നാളിലേക്ക് ഞങ്ങളെ തന്നെ താഴ്മയായി സമർപ്പിച്ചുകൊണ്ട് ആ ശിഷ്യന്മാർക്ക് ലഭ്യമായ ദൈവ സാന്നിധ്യബോധം ഞങ്ങളുടെ വ്യക്തിജീവിതത്തിൽ രൂപപ്പെട്ടു വരുവാൻ തക്കവണ്ണം സഹായിക്കണമേ. പെന്തിക്കോസ്തി പെരുന്നാളിലേക്കുള്ള ഒരുക്കകാലം ഞങ്ങൾ ഈ ജഡത്തോടുകൂടി ഇരിക്കുമ്പോൾ ഒരിക്കൽ കൂടി ഞങ്ങളുടെ ശരീരവും മനസ്സും ആത്മകൃപ പ്രാപിക്കാനും ഉയരങ്ങളിലെ നൽവരങ്ങളെ കണ്ടെത്തി ലോകത്തിൽ പ്രകാശിക്കുവാനും പ്രകാശിപ്പിക്കുവാനും ഞങ്ങളെ ശക്തീകരിക്കണമേ, സഹായിക്കണമേ. ഞങ്ങളുടെ ഉള്ളിലവിടുന്ന് വസിക്കണമേ, ഞങ്ങളുടെ ഹൃദയങ്ങളിലവിടുന്ന് പാർക്കണമേ. ഞങ്ങൾ എവിടെയായിരിക്കുന്നു അവിടെയൊക്കെ അങ്ങയുടെ സാക്ഷികളെ ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യണമേ. അങ്ങയോടുള്ള ബന്ധത്തിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കുന്ന പൈശാചിക ശക്തികളെ, അതിന്റെ പ്രേരണകളെ തിരിച്ചറിഞ്ഞ് വിശുദ്ധിയിലും നന്മയിലും ഞങ്ങളുടെ ജീവിതത്തെ കഴിച്ചുകൂട്ടുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പ്രത്യേകിച്ച് രോഗികളായി ഞങ്ങൾ പേര് പറഞ്ഞവരെയൊക്കെ വീണ്ടും അങ്ങയുടെ കരുണയുടെ മുമ്പാകെ താഴ്മയോടെ സമർപ്പിക്കുന്നു. അവിടുത്തെ സ്പർശനവും അവിടുത്തെ നോട്ടവും അവർക്ക് ബലവും സൗഖ്യവും ശക്തിയും പ്രതീക്ഷയും നൽകുവാൻ മുഖാന്തരമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളെയും അവൾ തൊട്ടനുഗ്രഹിക്കണമേ. ഞങ്ങൾ പേര് പറയാതെ മനസ്സിൽ പേരോർക്കുന്നവരെയും ഇല്ലാത്തവരെയൊക്കെ തിരുമുമ്പാ സമർപ്പിക്കുന്നു. അവിടുന്ന് ശക്തീകരിക്കണമേ, സഹായിക്കണമേ. കുറ്റവർ വേർപ്പെട്ട് ദുഃഖം അനുഭവിക്കുന്ന കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ശാന്തിയും സമാധാനവും അവിടുന്ന് പ്രദാനം ചെയ്യണമേ. പലതരത്തിലുള്ള നൊമ്പരങ്ങളിലും അസ്വസ്ഥതകളിലും കടന്നുപോകുന്ന കുടുംബാംഗങ്ങളെ തിരുമുമ്പാ സമർപ്പിക്കുന്നു. ഓരോരുത്തരെയും അവിടുന്ന് കരുതുകയും പ്രത്യാശയിൽ നയിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ദൈവമേ, കഴിഞ്ഞ ദിവസം ഏതോ പൈശാചിക ശക്തിയിൽ അനേക കുഞ്ഞുങ്ങളുടെ ജീവൻ ഇല്ലാവത്തിൽ നഷ്ടപ്പെട്ടു. അവരുടെ കുടുംബങ്ങളെയൊക്കെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. പിഞ്ചു കുഞ്ഞുങ്ങളുടെ ചേതനയറ്റ ശരീരം കണ്ട് താങ്ങാൻ കഴിയാത്ത മാതാപിതാക്കളെ, ദൈവമേ, അവരുടെ ഹൃദയത്തിനുള്ളിലുള്ള ആഴമായ മുറിവുകളെയൊക്കെ അവിടുന്ന് വെച്ചു കെട്ടണമേ. അത്ഭുതകരമായ ശക്തി ഇറങ്ങി ലോകം സമ്മാനിക്കുന്ന ക്രൂരതകളെ മറക്കുവാനും അതിജീവിക്കുവാനും അവരെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യുവാക്കന്മാരും യുവതികളെയും ചെറുപ്പക്കാരെയും തിരുമുമ്പാ സമർപ്പിക്കുന്നു. മദ്യപാനവും മയക്കുമരുന്നും മൂലം സ്വജീവനും മറ്റുള്ളവരുടെ ജീവനും നശിപ്പിക്കുവാൻ തക്കവണ്ണം പൊരുപ്പെടുന്ന പൈശാചിക ശക്തികളിൽ നിന്നൊക്കെ അവരെ പിന്തിരിപ്പിക്കണമേ. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ ഓർക്കുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്നവരെ ഓർക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. സഭയെ ഓർക്കുന്നു. നയിക്കുന്ന പരിശുദ്ധ പിതാവിനെയും എല്ലാ തിരുമേനിമാരെയും, ഈ ഭദ്രാസനത്തെയും നയിക്കുന്ന തിരുമേനിയും ഓർക്കുന്നു. സഭയുടെ ആത്മീയ സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെയും സേവനം ചെയ്യുന്നവരെയും ഓർക്കുന്നു. ഈ ദേശത്തെയും മാതൃദേശത്തെയും ഓർക്കുന്നു. തീവ്രവാദവും സാംക്രമിക രോഗവും മൂലം വലയുന്നവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ പ്രപഞ്ചത്തെ അവിടുന്ന് ശുദ്ധീകരിക്കണമേ. പ്രത്യേകിച്ച് പ്രാർത്ഥനാ കൂട്ടായ്മ ഓർക്കുന്നു. ഇതിൽ സംബന്ധിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്യുന്ന എല്ലാവരെയും വാഴ്ത്തണമേ. എവിടെയെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ഉണ്ടോ, ഇതേക്ക് നീക്കി അനേകർക്ക് ആശ്വാസം പകരുന്ന, ആത്മീയ ശക്തി പകരുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളായി ഈ പ്രാർത്ഥനയെ രൂപാന്തരപ്പെടുത്തണമേ. അല്പമായി സഹായിക്കുക, സഹകരിക്കുക ചെയ്ത് എല്ലാവരും രൂപ സമർപ്പിക്കുന്നു. തിരുവചന ധ്യാനം നിർവഹിച്ച പ്രിയപ്പെട്ട അച്ഛനെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ ആത്മാവിനും എന്നു വന്നാളോ സ്തുതിയും സ്തോത്രവും അറിയേറ്റുവാനായിട്ട് തന്നെ.
ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാമ്പുത്തന്റെ കൃപയും പരിസരവാടെ സംബന്ധവും ആവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകം നാം ഇന്നോർത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാവരോടും ദുഃഖത്തിലും പ്രയാസത്തിലും കഴിയുന്നവരോടുകൂടിയും ഈ പ്രാർത്ഥനയെ സംബന്ധിച്ച കുടുംബങ്ങളോടും വ്യക്തികളോടും കൂടെയും ഇതിന് നേതൃത്വം നൽകുന്ന എല്ലാവരോടും കൂടെയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.
പന്നിയവാടുന്ന ശുശ്രൂഷയിലെ സംബന്ധിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട മാമനച്ഛൻ, ഡി സി വരവിച്ചച്ഛൻ, ജോയേശൻ, എല്ലാ അച്ഛന്മാരോടും. അതോടൊപ്പം തന്നെ ബൈബിള് വായിച്ച ജൂളിയാൻ്റെ അടുപ്പിച്ചെഴുതിയുള്ള പ്രിയപ്പെട്ട മനോജ്, അല്പമായി അധികമായോ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാവരുടെയും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട സ്വർഗാരോഹണ പെരുന്നാളിന്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം വേറെ വാർത്തയെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.